ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156-ാമത് ജന്മദിനം ഇന്ന്. ആഗോളതലത്തിൽ അഹിംസാ ദിനാചരണവും ഇന്ന്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് 1,00,603 കോടി രൂപ പ്രത്യേക നികുതി വിഹിതം അനുവദിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകഴിഞ്ഞ് കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ന്യൂസിലാന്റിനെ 89 റൺസിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156-ാമത് ജന്മദിനം ഇന്ന്. ആഗോളതലത്തിൽ അഹിംസാ ദിനമായും രാജ്യത്ത് ഗാന്ധി ജയന്തിയായും ഈ ദിവസം ആഘോഷിക്കുകയാണ്. ന്യൂഡൽഹിയിലെ ഗാന്ധി സമാധിയായ രാജ്ഘട്ടിൽ ആഘോഷങ്ങളുടെ ഭാഗമായി സർവധർമ്മ പ്രാർത്ഥനാ സഭ രാവിലെ ചേരും. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യവ്യാപകമായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിൽ ഗാന്ധിജിയുടെ ആദർശങ്ങൾക്കും ദർശനങ്ങൾക്കുമായി പുനരർപ്പണം ചെയ്യാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ഇന്ന് വിജയദശമി, വിദ്യാരംഭം. ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കും. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, പറവൂർ ദക്ഷിണ മൂകാംബിക, ചോറ്റാനിക്കര ആറ്റുകാൽ, പൂജപ്പുര സരസ്വതി മണ്ഡപം, തൃശൂർ തിരുവുള്ളക്കാവ് എന്നിവിടങ്ങളിലും, തിരൂർ തുഞ്ചൻപറമ്പിലും, ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം, മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കേസരി ഭവനിലെ സരസ്വതി മണ്ഡപത്തിലും, കൊയിലാണ്ടി കൊല്ലം പിഷാരിക്കാവ്, കോഴിക്കോട് അഴകുടി ദേവീക്ഷേത്രം, വളയനാട് ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. തപസ്യ സാഹിത്യവേദി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭം ശുഖപുരം കുളങ്കര ക്ഷേത്രാങ്കണത്തിൽ ആരംഭിച്ചു. മേലപ്പത്തൂർ ഭട്ടതിരിയുടെ കുറുമ്പത്തൂരിലെ ഇല്ലപ്പറമ്പ്, തിരൂരിനടുത്ത് വള്ളത്തോൾ സ്മാരക കേന്ദ്രം, ഭക്തകവി പൂന്താനത്തിന്റെ പെരിന്തൽമണയിലെ ഇല്ലം തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭ ചടങ്ങുകൾ ഉത്സവാന്തരീക്ഷത്തിൽ പുരോഗമിക്കുകയാണ്. നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. എം സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട്.
ഇന്നലെ വൈകിട്ട് മുതൽ തുഞ്ചന്റെ മണ്ണിൽ എഴുത്തിനിരുത്താനെത്തിയവരുടെ തിക്കും തിരക്കും പ്രകടമായിരുന്നു. പാരമ്പര്യ എഴുത്താശന്മാരായ വഴുതക്കാട് മുരളീധരൻ, PC സത്യനാരായണൻ, പ്രദേശ് പണിക്കർ എന്നിവർ കൃഷ്ണശിലാ മണ്ഡപത്തിലും, ആലങ്കോട് ലീലാകൃഷ്ണൻ അടക്കമുള്ള മലയാളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകർ സരസ്വതി മണ്ഡപത്തിലും, അരിയിട്ട വെള്ളിത്തളികയിലും നാവിൻ തുമ്പിലുമായി കുട്ടികളെ കൊണ്ട് ഹരിശ്രീ എഴുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തുഞ്ചൻപറമ്പിന്റെ എല്ലാമെല്ലാമായിരുന്ന MT വാസുദേവൻ നായർ വിട പറഞ്ഞതിന് ശേഷമുള്ള ആദ്യ വിദ്യാരംഭ ചടങ്ങാണിത്. MTയുടെ അസാന്നിധ്യത്തിലും ആ മാർഗദർശനം കരുത്ത ാണ് ഇത്തവണത്തെ വിദ്യാരംഭം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.
രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയദശമി ദിനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. അധർമ്മത്തിനുമേൽ ധർമ്മം നേടിയ വിജയത്തെ ഉദ്ഘോഷിക്കുന്ന ഉത്സവം സത്യത്തിന്റെയും നീതിയുടെയും പാത പിന്തുടരാൻ ആളുകളെ പ്രചോദിപ്പിക്കുമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. വരും തലമുറ GST പരിഷ്കരണങ്ങളുടെ ഭാഗമായി ജിം ഫിറ്റ്നസ് സെന്ററുകളുടെ നികുതി നിരക്ക് കുറച്ച ഗവൺമെന്റ് നടപടി ഫിറ്റ്നസ് പ്രേമികൾക്ക് ഏറെ ആശ്വാസകരമാണ്. ആരോഗ്യകരമായ ജീവിതശൈലിക്ക് പ്രോത്സാഹനം നൽകുന്നതാണ് നടപടി.
കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കുന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് വരും തലമുറ GST പരിഷ്കാരങ്ങൾ നടപ്പാക്കിയത്. ജിം ഫിറ്റ്നസ് സെന്ററുകളുടെ നികുതി നിരക്ക് 18% നിന്ന് 5% കുറച്ചത് ഫിറ്റ്നസ് പ്രേമികൾക്ക് ചെലവ് ഗണ്യമായി കുറയ്ക്കും. ഇതോടൊപ്പം സൈക്കിളുകളുടെ നികുതി നിരക്ക് 12% 5% കുറച്ചിട്ടുണ്ട്. നികുതി ഗണ്യമായി കുറഞ്ഞവരുടെ ഫിറ്റ്നസ് സെന്ററുകളിൽ കൂടുതൽ ആളുകൾക്ക് എത്താനാകും. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്ന രീതിയിൽ നിന്ന് പ്രതിരോധാരോഗ്യമെന്ന സാമൂഹ്യ മാറ്റത്തിലേക്ക് ഇത് വഴിയൊരുക്കും. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അടക്കം ദേശീയ പ്രതിരോധ ആരോഗ്യ സംരംഭങ്ങൾക്കും നീക്കം കരുത്തു പകരും.
കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ July 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന. 49 ലക്ഷത്തിൽ പരം കേന്ദ്ര ജീവനക്കാർക്കും 68 ലക്ഷത്തിലേറെ പെൻഷൻകാർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് യോഗ തീരുമാനങ്ങൾ അറിയിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതിയാണ് തീരുമാനമെടുത്തത്. രാജ്യത്ത് 57 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനും സാമ്പത്തികകാര്യ സമിതി അംഗീകാരം നൽകി. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് 1,00,603 കോടി രൂപ പ്രത്യേക നികുതി വിഹിതം അനുവദിച്ചു. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. കേരളത്തിന് 1,956 കോടി രൂപയാണ് വിഹിതം. ഉത്തർപ്രദേശിനാണ് ഏറ്റവും ഉയർന്ന തുക ലഭിക്കുന്നത്, 18,227 കോടി രൂപ. തമിഴ്നാടിന് 4,144 കോടി രൂപയും കർണാടകയ്ക്ക് 3,705 കോടി രൂപയും നികുതി വിഹിതം നൽകും. പൊതുസേവനം, സ്ഥൽഭരണം എന്നിവയിൽ കേന്ദ്രീകരിച്ച് പരിവർത്തനത്തിനും പുരോഗതിക്കുമായി അശ്രാന്ത പരിശ്രമത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ്. വടക്കുകിഴക്കൻ മേഖലയെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഗവൺമെന്റ് നടപടികളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാപർവിൽ ഇന്ന്.
ഒരു കാലത്ത് വിദൂര അതിർത്തിയായി കണക്കാക്കിയിരുന്ന വടക്കുകിഴക്കൻ ഇന്ത്യ ഇപ്പോൾ പുരോഗതിയുടെയും സമാധാനത്തിന്റെയും സാധ്യതകളുടെയും വിളനിലമായി മാറിയിരിക്കുന്നു. ചരിത്രപരമായി അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മോദി ഗവൺമെന്റ് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ വടക്കുകിഴക്കൻ മേഖലയുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത്. ലുക്ക് ഈസ്റ്റ് നയത്തെ ആക്ട് ഈസ്റ്റ് നയമായി മാറ്റുക മാത്രമല്ല, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ പുരോഗതിക്കായി ആക്ട് ഫാസ്റ്റ്, ആക്ട് ഫസ്റ്റ് എന്നീ നയങ്ങൾ നടപ്പാക്കുക കൂടിയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്യുന്നത്. 2014-15 മുതൽ വടക്കുകിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയത്തിന് നൽകുന്ന ബജറ്റ് വിഹിതത്തിൽ 2.5 മടങ്ങ് വർധനയാണ് രേഖപ്പെടുത്തിയത്. വടക്കുകിഴക്കൻ മേഖലയെ മറ്റ് വികസിത പ്രദേശങ്ങൾക്ക് തുല്യമാക്കുന്നതിന് ഒരു സമഗ്ര ചട്ടക്കൂട് മുന്നോട്ട് വെക്കുന്നതാണ് വടക്കുകിഴക്കൻ മേഖല വിഷൻ 2020 രേഖ. രാജ്യത്തിന്റെ ചരിത്രത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു മേഖല ഇന്ന് ഇന്ത്യയുടെ വളർച്ചാ എഞ്ചിനായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്.
സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 15 വരെയാണ് സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണം. കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
വിവിധ വകുപ്പുകളുമായി ചേർന്ന് പട്ടിക വിഭാഗ പിന്നോക്ക വികസന വകുപ്പാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കുതിച്ചുയരാം അറിവിലേക്കും തൊഴിലിലേക്കും എന്നതാണ് ഈ വർഷത്തെ ഐക്യദാർഢ്യ സന്ദേശം. സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് പട്ടികജന വിഭാഗങ്ങളെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് പക്ഷാചരണത്തിലൂടെ നടത്തുന്നത്. പക്ഷാചരണ പരിപാടികൾ കൂടുതൽ ജനകീയവൽക്കരിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും പഞ്ചായത്തുകളിലും സംഘടിപ്പിക്കാനാണ് തീരുമാനം. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിന്റെ 100-ാം വാർഷിക അനുസ്മരണവും ഇത്തവണത്തെ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കും. ശുചിത്വം, ലഹരിവിരുദ്ധ പ്രചാരണങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ആവാസ ദിനം, തൊഴിൽ ക്യാമ്പയിൻ, തൊഴിലുറപ്പ് തുടങ്ങി ഓരോ ദിവസവും വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും.
ജി എസ് ടിയിൽ കുറച്ച തുകയുടെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. പല കമ്പനികളും ജി എസ് ടിയിൽ കുറച്ച തുക കൂട്ടിയാണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത്. സിമന്റ് കമ്പനികൾ അത് ആരംഭിച്ചു കഴിഞ്ഞതായി മുഖ്യമന്ത്രി തലശ്ശേരിയിൽ പറഞ്ഞു. കോടിയേരി അനുസ്മരണ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഐസിസി വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ന്യൂസിലാന്റിനെ 89 റൺസിന് തോൽപ്പിച്ചു. ഇൻഡോറിലെ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 49.3 ഓവറിൽ 326 റൺസെടുത്തു. തുടർന്ന് ബാറ്റ് ചെയ്ത ന്യൂസിലാന്റ് 237 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3-നാണ് മത്സരം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം രാവിലെ 9:00 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. രണ്ട് മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യത്തേതാണിത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2-ാം സീസണ് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. രാത്രി 8-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ നിലവിൽ ജേതാക്കളായ കാലിക്കറ്റ് FC 2-ാം സ്ഥാനക്കാരായ ഫോഴ്സ കൊച്ചി FCയെ നേരിടും. സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇന്ന് കണ്ണൂരിൽ. അഞ്ചരക്കണ്ടി പുഴയിൽ മുഴപ്പിലങ്ങാട് കടവിന് സമീപം മത്സരം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സർവോദയ സംഘവും കേരള സർവോദയ മണ്ഡലവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗാന്ധിജയന്തി ആഘോഷം രാവിലെ ഖാദി ഗ്രാമോദ്യോഗ് ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും. ടാഗോർ ഫൌണ്ടേഷന്റെ ഗാന്ധിയം 2025 കടപ്പുറം ഗാന്ധി പ്രതിമയ്ക്ക് സമീപം വൈകിട്ട് കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. PR നാഥൻ പ്രഭാഷണം നടത്തും. ട്രയാംഗിൾ സാംസ്കാരിക സംഘടന രാവിലെ കടപ്പുറത്തെ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തും. ഗാന്ധിജയന്തിയുടെ ഭാഗമായി സായ് കോഴിക്കോട് സെന്ററിന്റെ നേതൃത്വത്തിൽ ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ രാവിലെ VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിക്കും. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ കെ പൌത്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156-ാം ജന്മദിനം ഇന്ന്. ആഗോളതലത്തിൽ അഹിംസ ദിനാചരണവും ഇന്നാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് 1,603 കോടി രൂപ പ്രത്യേക നികുതി വിഹിതം അനുവദിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചകഴിഞ്ഞ് കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും. ICC വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ന്യൂസിലാന്റിനെ 89 റൺസിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.